ഭക്ഷിച്ചാൽ നിനക്ക് വിശ്രമിക്കാം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ളതാങ്ങും. ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്ക് എന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശവിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈയഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം പാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനെ തൂതാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവരുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ തകർത്തുകളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിന് അനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവെ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങയെ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരം ഉയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവൻ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോവിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച് ഇസ്രായേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവെ, അങ്ങയുടെ ജനത്തിന് അഹറോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. ഉദരമേത് ഭക്ഷണവും സ്വീകരിക്കുന്നു എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്ന പോലെ സൂക്ഷ്മ ബുദ്ധി വ്യാജവാക്കു തിരിച്ചറിയുന്നു. കുടില ബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു, അനുഭവ സമ്പന്നൻ അതിനെ പകരം വീട്ടും. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ നാമ മാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്. എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയമായി നിൽക്കും. സ്നേഹിതനെ മറക്കരുത്. നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം, സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. സ്ത്രീയോട് അവരുടെ പ്രതിത്വന്നിയെ പറ്റിയോ, ഫീരുവിനോട് യുദ്ധത്തെ പറ്റിയോ, വ്യാപാരിയോട് വിലയെ പറ്റിയോ, വാങ്ങുന്നവനോട് വിൽപ്പനയെ പറ്റിയോ, വിദ്വേഷിയോട് നന്ദിയെ പറ്റിയോ, ക്രൂരനോട് കരുണയെ പറ്റിയോ, അലസനോട് അധ്വാനത്തെ പറ്റിയോ, ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ, മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടരുത്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക. അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിനെ അത്യുന്നതിനോട് പ്രാർത്ഥിക്കുക. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് നാല് ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്താവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിനും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകവിഞ്ഞ് അഭിനിവേശം വരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്കവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവനവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദനയകറ്റുകയും രോഗസുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അത് ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരികുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭിലബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക. കാഴ്ച വസ്തുക്കളിൽ കഴിവിനത്തെ എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിന വേദന ഉണ്ടെന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിത ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്ത്യം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ സാധ്യമെന്നോർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഉഴവ് ചാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ത്യാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവനില്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപ ഭംഗിയിൽ പതിയുന്നു. അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവദാ കൃത്യ നിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു. കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീച്ചൂള വൃത്തിയാക്കുന്നതിൽ അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും താം താങ്കളുടെ തൊഴിൽ സമർത്ഥരാണ്. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്ക് അവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധി പ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കില്ല. ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവനാപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിച്ച് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി. സുചിന്തമായ കാര്യങ്ങൾ ഇനി എനിക്ക് പറയാനുണ്ട്. പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവീൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂണികയും ചെയ്വീൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്വീൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവീൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോടും നന്ദി പറയുകയും ചെയ്വീൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്. അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ
ശ്രീ
ഏകദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ചയോടെ നമുക്ക് ദൈവസന്നിധിയിലാരിപ്പാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും സന്ദർഭം ഒരുക്കി തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഇരുന്നുകൊണ്ട് നമ്മെ തന്നെ ഏറ്റവും താഴ്മയായി സമർപ്പിച്ച് അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന നന്മകളെ പ്രാപ്യമാക്കുവാൻ നമ്മുടെ കൂട്ടായ്മ കൊണ്ട് ഇടയായി തീരണമേ എന്ന് ഏറ്റവും താഴ്മയോടും വിനയത്തോടും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്നി മാമരച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായി തരുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്നിയ കെ ചെറിയാരച്ചനെ പ്രത്യേകമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധയോടെ വീക്ഷിക്കുകയും അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വളരെ സുപരിചിതമായ 127-ാമത്തെ സുവിശേഷ ഗീതം, ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ എന്ന് ആലപിക്കുന്ന ഗീതം ദൈവം ഭാഗവും സമർപ്പിക്കാം. പലപ്പോഴും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും മാത്രം ഇഷ്ടപ്പെടുന്ന നമ്മൾക്ക് ദൈവ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ചാനൽ അവന്റെ കുരിശ് റോളിലേന്തി അതിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്നതാണെന്ന് നമ്മളെ വല്ലപ്പോഴും ഓർപ്പെടുത്തുന്ന ഇതുപോലെയുള്ള അർത്ഥവർത്ഥമായ ഗീതം ദൈവം ഭാഗം സമർപ്പിക്കുമ്പോൾ യഥാർത്ഥമായ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് പലപ്പോഴും നമ്മുടെ ചുവടുകളെ തിരിച്ചുകൊണ്ടുവരുവാൻ തക്കവണ്ണം ഇതുപോലെയുള്ള ആഴമായ അർത്ഥം ഉള്ള ഗീതങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ എന്നുള്ള ഗീതം ദൈവം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം.
പിതാവിനും പുത്രനും പരിശ്രുഹായിരിക്കും സ്തുതി. തന്റെ സ്ത്രീകളാലകാശഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാൻ ആദ്യം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി കുത്തുറിഞ്ഞപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി കുത്തുറിഞ്ഞപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ,
പാപിയനുദിച്ച് ജീവിക്കുന്നതിനല്ലാതെ തന്നെ കൊണ്ട് തന്നെ സത്യമായാണ് ശക്തനായിരിക്കുന്ന ദൈവം നമ്പുരാനെ. അനുദിക്കുന്നവരാ ഞങ്ങളെ നീ കൈക്കൊള്ളേണ്ടവേ. ഞങ്ങളുടെ രഹസ്യ നമ്പരങ്ങളെ സൗഖ്യമാക്കുകയും ഞങ്ങളുടെ പരസ്യവരണങ്ങളെ സുഖപ്പെടുത്തുകയും ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണവേ. ഞങ്ങളുടെ കുറ്റങ്ങളെയും അകർത്യങ്ങളെയും മായ്ച്ചു കളയണവേ. ഞങ്ങളുടെ ശത്രുക്കളാ ഞങ്ങൾ പകരം ചോദിക്കപ്പെട്ടതേ. ആത്മാവിനും ശരീരത്തിനും കറയും മലിനതയും കൂടാതെ ഞങ്ങളെ നീ ഭരിച്ചു കൊള്ളേണവേ. ഒരു നാഴികയെങ്കിലും പാപകുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരുത്തരമില്ലെന്ന് സംശയിപ്പിക്കാവതല്ലാത്ത അതിന്റെ ന്യായവിധി പ്രകാരം ഞങ്ങൾ നിശ്ചയിച്ചു പറഞ്ഞു. ജീവനുള്ള ഒരുത്തിന് നിന്റെ തിരുമുമ്പാകെ വിശുദ്ധീകരിക്കപ്പെടുന്നതല്ലായകയാൽ നിന്റെ കൃപയാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ മഹാന്യായത്തിൽ ഞങ്ങളെ രക്ഷിക്കേണമേ. നിന്റെ മഹത്വത്തിൽ നിന്നോടുകൂടെ ഞങ്ങൾ ഇമ്പപ്പെടുമാറാകണമേ. പിതാവേ നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുകയും അതിനാൽ ഞങ്ങളുടെ ആത്മാവിന്റെ അംഗങ്ങളെ തുടച്ചു പിടിപ്പാക്കുകയും ഞങ്ങളുടെ ശത്രുക്കളുടെ മായാ മോഹങ്ങളിൽ ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ലൗകികമായ തെറ്റിൽ നിന്ന് ഞങ്ങളെ കോരിയെടുക്കുകയും ചെയ്യണമേ. പുത്രൻ തമ്പുരാനെ യോഗ്യമാ മണ്ണം നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ അറിയേണ്ടതിന് നിന്റെ അറിവിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തേണ്ടതേ. നിന്റെ നീതിയുള്ള ന്യായവിധിയിൽ ഞങ്ങളുടെ കറകളെ നീ വെളിപ്പെടുത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹത്തിന്റെ ചിറകും കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളേണ്ടതേ. വിശുദ്ധ റൂഹായക ദൈവമായി വന്ദിക്കപ്പെടുന്നതും സമമായിരിക്കുന്നതും ഭിന്നത കൂടാത്തതുമായ വിശുദ്ധാതൃത്വത്തിന്റെ ഏക സ്വഭാവത്തെ സ്പഷ്ടമായ സ്തോത്രം ചെയ്യുവാൻ നിന്നാൽ ഞങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകേണ്ടതേ. യോഗ്യതയുള്ളതും കുറ്റം കൂടാത്തതുമായ സ്തുതി നിനക്കും തന്നിൽ നിന്ന് നീ പുറപ്പെടുന്ന പിതാവിനോടും. തന്നോട് നീ സമനായിരിക്കുകയും തന്നിൽ നിന്ന് നീ എടുക്കുകയും ചെയ്ത പുത്രനും ഉണ്ടാകേണ്ടവേ. സകല സൗഭാഗ്യങ്ങളെക്കാളും ഉന്നതമായ ഭാഗ്യം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത കർത്താവെ, ആ ഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കേണ്ടവേ. ഞങ്ങളോട് നീ അറിയിച്ചിട്ടുള്ള ശരണത്തെ അന്വേഷിച്ചു വലയുന്ന ഞങ്ങളുടെ ആത്മാവിന് നീ ശരണം തരേണവേ. എന്തെന്നാൽ ഞങ്ങൾ വെടിപ്പില്ലാത്തവരും അയോഗ്യരുമാകുന്നു. നിന്റെ തിരുവില്ലാവിൽ നിന്ന് ഒഴുകിയിട്ടുള്ള വെള്ളം ഞങ്ങളുടെ കറകളുടെ ബോധത്തെ കഴുകി ധവളീകരിക്കണമേ. ഞങ്ങളുടെ നീതീകരണത്തിനായി ചിന്തിയ തിരുരക്തം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ശുദ്ധീകരണത്തിനുള്ള വിലയായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, നിനക്കില്ലാത്തതും ഞങ്ങൾക്കുള്ളതുമാതിനെ നീ എടുത്ത, ഞങ്ങൾക്കില്ലാത്തതും നിനക്കുള്ളതുമാതിനെ ഞങ്ങൾക്ക് നീ നൽകേണ്ടവേ. ഞങ്ങളുടെ വലിയതായ അന്യായ നിമിത്തം ഞങ്ങളുടേതിലേക്ക് തന്നെ പുറപ്പെടുവിച്ച് നിന്റെ കരുണയാൽ നിന്റേതിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. മഹത്വത്തിൽ നിന്റെ പ്രകാശത്തിന്റെ ലോകത്തിൽ ഞങ്ങളെ വസിപ്പിക്കണമേ. നിനക്ക് സകലത്തിൽ നിന്നും സകലത്താലും എന്ന് വന്നേക്കും സ്തുതിയും പുകഴ്ചയും ചേർച്ചയും യോഗ്യമാകുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. സ്ത്രീക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നമ്മെ തന്നെ ദൈവോപാ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മൾ കൃതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവസ്ഥാനുവാനും നമ്മൾ എവിടേക്കായിരിക്കുന്നു അവിടെ നിന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ സ്വർഗം തുറന്നിറങ്ങി വന്ന് ആ ദൈവസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കണമേ. നാം ഉപേക്ഷിക്കുന്ന അപേക്ഷകളെ ദൈവസ്ഥാനത്തിൽ കേൾക്കപ്പെടുവാനും അതിനേക്കാളുപരി കേൾക്കുന്ന വചനം വ്യക്തിജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാനും ഇടയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാം. അമേരിക്ക മുഴുവൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ദിനത്തിലേക്ക് നമ്മൾ കടന്നു വരിക. നാളെ താങ്ക്സ്ഗിവിംഗ് ആണല്ലോ അല്ലേ. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏടുകളിൽ അതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ആഘോഷങ്ങളായി എപ്പോഴും വിലയിരുത്തുന്ന ഒരു വലിയ ഉത്സവം ആഘോഷമായിട്ടാണ് താങ്ക്സ്ഗിവിംഗിനെ കാണുന്നത്. വാങ്ങിപ്പോയ പഴയകാലത്ത് ജീവിച്ച് ഈ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാ ആളുകളെയും വളരെ ആദരവോടുകൂടി സ്മരിക്കുവാനും അവർ ചെയ്ത സേവനങ്ങളെയും അവർ ചെയ്ത ത്യാഗങ്ങളെയും ഒക്കെ ഓർക്കാനുള്ള നിമിഷങ്ങളായി ഈ രാജ്യം ഇങ്ങനൊരു ദിവസം അവർക്കായിട്ട് സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് അനുഗ്രഹത്തിന് ഒരു വലിയ മുഖാന്തരമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓർമ്മ ഒരു സ്നേഹത്തിന്റെ അടയാളമാണ്. ഓർമ്മ എന്ന് പറയുന്നത് ഒരു ആദരവിന്റെ അടയാളമാണ്. ഓർമ്മ ഒരു ഒരു നന്ദി സൂചകമാണ്. തീർച്ചയായിട്ടും ആ ഒരു ഓർമ്മ ഈ രാജ്യം നിലനിർത്തുമ്പോൾ അവരെവിടെയായിരിക്കുന്നുവോ ആയിരിക്കുന്ന സ്ഥാനത്തു കൊണ്ട് അവരുടെ പ്രാർത്ഥന ഈ രാജ്യത്തുണ്ടാകുവാനൊക്കെ മുഖാന്തരമായി തീരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ ഈ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്ന വലിയ ഒരു ആഘോഷം ഈ രാജ്യം നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളുടെയൊക്കെ ഉള്ളില് കുറെ കറക്കി കൊല്ലപ്പെടും എന്ന് അല്ലെങ്കിൽ കുറച്ച് സമ്മാനങ്ങൾ കൈമാറും അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേയിൽ ഒരുപാട് വില കുറഞ്ഞ സെയിലിൽ സാധനം കിട്ടും എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ഓർമ്മയുടെ നാന്ദിയായി അതിനെ ആദരവോടെ കാണുന്ന എത്ര മനുഷ്യരുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു പക്ഷേ ഈ കേൾക്കുന്ന കുറച്ച് പേരില്ലെങ്കിലും ആ ഒരു വെട്ടം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് അന്നത്തെക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആത്മാവിന് ഒരു ശാന്തി ചെയ്യുവാനും അല്ലെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം അവരിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതോടൊപ്പം എല്ലാവർക്കും ആമുഖമായി താങ്ക്സ്ഗിവിംഗിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സഭയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഓർമ്മകളുള്ളത് പഴയ തിരുവാലി സ്ഥാപകനായിരുന്ന സഭ ജ്യോതിസ് എന്ന ഏറ്റവും ആദരവോട് പരിശുദ്ധ സഭ മുഴുവൻ സ്നേഹത്തോട് ആദരിക്കുന്ന വാങ്ങിപ്പോയ തൃക്കൂട്ടിൽ ജോസഫ് ആർ ദീവാനാശോസ് അക്കാലപത്രയുടെ 202 ഓർമ്മയാണ്. പഴയ സെമിനാരി സംബന്ധിച്ചിടത്തോളം സെമിനാരി മാത്രമൊന്നും പറയും ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. കാരണം അന്ന് പഴയ കാലത്ത് നല്ല വാഹനങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കുന്നംകുളത്തു നിന്ന് വളരെ ത്യാഗം ലഭിച്ചുകൊണ്ട് കടന്നു വന്ന് കോട്ടയം പഴയ സെമിനാരി മണ്ണ് നേടിയെടുത്ത് അനേക വിദ്യാർത്ഥികളെ ഒരുപക്ഷെ ഇന്നും അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ കെട്ടിടത്തില ഇപ്പോഴും ശുശ്രൂഷകൾ നടക്കുന്നതും ആരാധന നടക്കുന്നതും ഒക്കെ അന്നത്തെ ആ പിതാക്കന്മാരുടെ ആ ഭാവിയെ പറ്റിയുള്ള തീഷ്ണതകളും അവരുടെ ആ സ്മരണകളും ഒക്കെ അവരുടെ ആ ദർശനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും എനിക്ക് തോന്നില്ല ഇന്നത്തെ പിതാക്കന്മാർക്കിൽ ഇന്നത്തെ ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ അതിന്റെ പകുതി 4 അവരുടെ ആ ഒരു വിശ്വാസവും ത്യാഗവുമാണ് ഇന്ന് സഭ അനുഭവിക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് ഭക്തിയോടെ ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോഴൊക്കെ ഇതുപോലെ ത്യാഗപൂർവമായി ജീവിച്ച പിതാക്കന്മാരുടെ രക്തത്തിന്റെ സമർപ്പണമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ചുമ്മാ ഒന്ന് പറഞ്ഞ് ഓർത്തു പോകാന്നുള്ളതല്ല, അവരുടെ മധ്യസ്ഥതയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് കടപ്പാടുണ്ട്. ആ പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഈ പ്രാർത്ഥന കൂട്ടം വളരെ ആദരാജ്ഞികൾ ഈ സമയത്ത് അർപ്പിക്കുകയും അപരിചിത പിതാവിന്റെ മധ്യസ്ഥ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പുതിയ സെമിനാരിയുടെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്ന ലോകം മുഴുവൻ അറിയപ്പെട്ട ജ്ഞാനത്തിന്റെ നവോമണ്ഡലങ്ങളിൽ സഭയെ കൊണ്ടെത്തിച്ച ഏറ്റവും ശ്രേഷ്ഠനായ ഭാഗ്യസ്മരണാഥനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് എന്നിവരുടെ ആറമയാണ്. ഈ രണ്ട് ഓർമ്മകളും ഒരേ ദിവസം വന്നത് ഒരുപക്ഷെ സഭയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടോ അല്ലെങ്കിൽ വലിയ അത്ഭുതമായിട്ടോ കാണപ്പെടേണ്ടതാണ്. പഴയ സെമിനാരി പുതിയ സെമിനാരി എന്ന് പറയുന്നത് സെമിനാറിലെ പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ പുരോഹിതന്മാരുടെ അറിവിന്റെ തലത്തിൽ തന്നെ നൂതനമായ ഒരു ഒരു വലിയ തലം കൊണ്ടെത്തിക്കുവാനുള്ള കവണ്ണം സഭയ്ക്ക് വേണ്ടി ഇടയാക്കി തീർത്ത അതോടൊപ്പം തന്നെ ഇങ്ങനൊരു സഭയുണ്ടെന്ന് ലോകത്തിൽ അറിയത്തക്കവണ്ണം തന്റെ ബുദ്ധി ജ്ഞാനവും ഭക്തിയും ഒക്കെ ഏറ്റവും സമർപ്പണത്തോട് ഉപയോഗിച്ച് ഉപയോഗിച്ച ഏറ്റവും വലിയ ഒരു ശില്പിയാണ് അഭിയന്നെ പൗലോസ് മാർ ഗ്രിഗോറിയസ് ത്രിവേണി. അദ്ദേഹത്തിന്റെ ബുദ്ധി ഭാഗം വൈഭവം ഒരുപക്ഷെ ഇന്നും സഭയിൽ അത്രയും ജ്ഞാനം അറിവുള്ള ഒരു മനുഷ്യനുമില്ല. ലോകം അറിയപ്പെട്ട ഒരു വലിയ മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിന്റെ നാമം. അദ്ദേഹത്തിൽ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നടത്തപ്പെടുകയും അദ്ദേഹത്തിന്റെ അറിവുകൾ ശ്രദ്ധയോടെ നേടിയെടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച പല മനുഷ്യരുമുണ്ട്. അപ്പോൾ ആ പിതാവിനെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ 20-ാം തീയതി പത്മനാഭപുരം ആശ്രമത്തിൽ ശുശ്രൂഷിച്ച് വളർന്ന് ഡൽഹി പത്മനാഭാസനത്തിന് മെത്രാപ്പോളിത്തിയായി കാലം ചെയ്ത അഭിനയ ഇയോ മാർപ്പിലൊക്കെ ശ്രീമേരുടെ ഓർമ്മയുമായിരുന്നു. ഈ മൂന്ന് പിതാക്കന്മാരെയും വളരെ ശ്രദ്ധയോടുകൂടി ഈ സഭ വീണ്ടും ഓർക്കുകയും അനുസ്മരിക്കുകയും അവരുടെ ഓർമ്മയെ വളരെ ആദരവോടുകൂടി കൊണ്ടാടുകയും ചെയ്യുന്നു. അമേരിക്ക മുഴുവൻ താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കപ്പോഴ് ഇതുപോലെ മൺപറഞ്ഞു പോയ പിതാക്കന്മാരുടെ പ്രാർത്ഥനകള് മധ്യസ്ഥതകള് അവർ കാണിച്ചു തന്ന വഴികളൊക്കെയും നമ്മുടെ ഈ സഭയ്ക്ക് എപ്പോഴും ശക്തിയും ഓജസ്സും ഊർജവും ആയി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണമേ എന്ന് വളരെ സ്നേഹാദരവോടുകൂടി പ്രാർത്ഥിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന വിദ്യാർത്ഥി നേതൃത്വം നൽകുന്നത് വന്നിയ കേസരിയാനച്ഛനാണ്. ഒരുപക്ഷെ അച്ഛനെ മറന്നുപോയിട്ടില്ല എനിക്കറിയാം. കാരണം 2 ആഴ്ച മുമ്പ് അച്ഛനാണ് നമ്മുടെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മുടെ കൂടെ ഇതേ കടയിൽ ഇരുന്നുകൊണ്ട് തന്നെ ദൈവവചനം ഘോഷിപ്പാൻ തക്കവണ്ണമുള്ള അവസരം ദൈവം ഒരുക്കി തന്നു. എങ്കിലും ആരെങ്കിലും പുതിയ ആളുകൾ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിന് വേണ്ടി വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. അച്ഛനെ കാട്ടൂർ സ്വദേശിയാണ്. പഴയ സുപ്പോർട്ട് മദ്രാസനമായിരുന്നു, ഇപ്പോഴും നിലയ്ക്കൽ മദ്രാസനത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ കനകപ്പലം, റാന്നിക്കടുത്ത കനകപ്പലം എന്ന് പറയുന്ന പള്ളിയിൽ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛൻ പല പ്രാവശ്യവും അമേരിക്കയിൽ സന്ദർശിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ചെറിയ സന്ദർശനത്തിന് വേണ്ടി അച്ഛൻ കടന്നു വന്നതാണ്. എങ്കിലും വളരെ ഒരു ചുരുങ്ങിയ സമയത്തിൽ അമേരിക്കയിൽ കടന്നു വന്നെങ്കിലും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും നല്ല രണ്ട് കാര്യങ്ങൾ പറയുവാനൊക്കെ അച്ഛൻ ഈ തിരക്കേറിയ നിമിഷങ്ങൾക്കിടയിൽ സമയം കണ്ടെത്തി എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ആദരവും അതുപോലെ നന്ദി അറിയിക്കുന്നതുമായ ഒരു കാര്യമാണെന്നുള്ള ഒരു സംശയമൊന്നുമില്ല. ഇങ്ങനെ വൈകിട്ടാണ് ഞാൻ അച്ഛനോട് ഈ ആവശ്യം വീണ്ടും അപേക്ഷിച്ചത്. അച്ഛനത്തെ ന്യൂയോർക്കിലാണ് ഇപ്പോഴ് അച്ഛൻ തിരക്കേറിയ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിന് വേണ്ടി അച്ഛൻ താല്പര്യം കാണിച്ചു എന്നുള്ളതിന് വളരെ വിനയത്തോടുകൂടി അച്ഛനുള്ള സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട കെ ചെറിയാനച്ഛനെ ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം, ഏറ്റവും സുപരിചിതമായ 122-ാമത്തെ ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. പാടിപ്പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ, ഇന്നലെയും ഇന്നും എന്നും മാറയേശുവേ നാം പാടിപ്പുകഴ്ത്താം. തീർച്ചയായിട്ടും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സംഗതി നമ്മുടെ ഹൃദയത്തിൽ ഉള്ള നന്ദി സൂചകമാണ്. നന്ദി എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക ഈ വാങ്ങിപ്പോയ പിതാക്കന്മാരെ ഓർക്കുകയും അല്ലെങ്കിൽ സഭ വാങ്ങിപ്പോയ പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്നത്. അതുപോലെ ദൈവം തന്ന കൃപയ്ക്ക് ജീവനോടുള്ളവരും വാങ്ങിപ്പോരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മുടെ അധരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപകളെ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹീതമായി ദൈവം ദൈവമാ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സമയത്ത് താഴ്ത്തി വിനയത്തോടുകൂടി സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം. Yeah. സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അച്ഛൻ, എനിക്ക് തോന്നുന്നു ലൈനിൽ കയറാൻ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഒരു പാട്ടോടെ പാടാം, അതിനുള്ളിൽ അച്ഛൻ പ്രവേശിക്കാൻ വിചാരിക്കും.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ.
ഞാനായിരിക്കുന്നത് ന്യൂയോർക്കിലാണ്. എൻ്റെ വളരെ പ്രിയപ്പെട്ട സ്നേഹിതൻ വിൽസന്റെ ഭവനത്തിലാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്നലെ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് വളരെ പെട്ടെന്ന് ചില ചിന്തകൾ ചുരുങ്ങിയ നിമിഷത്തിൽ പങ്കുവയ്ക്കുവാനുള്ള തയ്യാറെടുപ്പിൽ ഞാനിവിടെ ഇരിക്കുന്നു. ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാജേഷൻ ആമുഖമായി പറഞ്ഞു. പുലിക്കോട്ടിൽ ജോസഫ് ദിവനാസ്യസ് തിരുമേനിയുടെ, പൗലൂസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ, ഇയോമാർ ബീലോക്സിനസ് തിരുമേനിയുടെയൊക്കെ ഓർമ്മകൾ പരിശുദ്ധ സഭയുമായി ബന്ധപ്പെട്ട് നാം ഓർത്തു സ്മരിച്ചുകൊണ്ടും ഈ നാടിന്റെ നന്മ കഴിഞ്ഞ കാലങ്ങളിൽ കൂടി ദൈവം പകർന്നതിനെ ഓർത്ത് അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്ന താങ്ക്സ് ഗിവിംഗ് ഡേയുടെ പ്രാധാന്യത്തെയും പരിഗണിച്ചുകൊണ്ട് ഞാൻ ഏതാനും ചിന്തകൾ എന്നോടും നിങ്ങളോടും പരസ്പരം പങ്കുവയ്ക്കത്തക്ക വണ്ണം പകരുകയാണ്. ആദ്യമായിട്ട് പുലിക്കോട്ടിൽ ജോസഫ് ദിവനാസ്യസ് തിരുമേനി സഭയ്ക്ക് ചെയ്തതുപോലെ വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നയാളാണ്. നവീകരണക്കാരുമായുള്ള കേസില് കോഴഞ്ചേരി പള്ളി നഷ്ടപ്പെട്ടപ്പോൾ എന്റെ മാതൃദേവാലയമാണ് കാട്ടൂർ സെന്റ് മേരീസ് പള്ളി, അതിന് കല്ലിടുവാനായിട്ട് തിരുമേനിയോട് ഞങ്ങളുടെ പിതാക്കന്മാർ ആവശ്യപ്പെട്ടു. അന്ന് തിരുമേനിക്ക് കോട്ടയത്ത് നിന്നും യാത്ര ചെയ്ത് വരുന്നത് വളരെ ദുർഘടവും അപകടകരവുമായ ഒരു സമയത്ത് ഒരു ചാരവള്ളം, വള്ളത്തിൽ ചാരം കയറ്റി അതിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന് തിരുമേനി വന്ന് കല്ലിട്ട് മടങ്ങിപ്പോയ ആ സംഭവം ഒരു കാലത്തും ഞങ്ങളുടെ ഇടവക തലമുറയായി ഞങ്ങൾ മറക്കുകയില്ല. അങ്ങനെ സഭയ്ക്ക് വേണ്ടി പ്രാണനെ വെടിഞ്ഞ് സഭയുടെ അങ്ങോളം ഇങ്ങോളം പള്ളികൾ സ്ഥാപിച്ച ഒരു വലിയ മനുഷ്യനെയാണ് ഇന്ന് ഓർക്കുന്നത്. അതിന് തന്നെ ഞാൻ ആത്മാവിന് നന്ദി പറയുകയാണ്. രണ്ടാമതായിട്ട് പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി തന്റെ ജീവിതവും ബുദ്ധിയും പരിശുദ്ധ സഭയുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ച ആ പുണ്യവര്യൻ എന്റെ ഗുരു ശ്രേഷ്ഠനും കൂടിയാണ്. വൈദ്യ സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള, ഒരു അന്ധകാരത്തിന്റെ ആ വഴികളിൽ നിന്ന് പ്രകാശത്തിന്റെ വഴിയിലേക്ക് കരം പിടിച്ചുയർത്തിയ ആ പുണ്യവാനെ ഞാൻ ഈ സമയത്ത് സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ പിതാക്കന്മാരുടെ ആത്മാക്കൾക്കുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ അമേരിക്കൻ ഐക്യനാടുകളോട് ദൈവം കാണിച്ചിട്ടുള്ള കരുണയ്ക്ക് ദൈവത്തിന്റെ മുമ്പാകെ ഞാനും തലകുനിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ കേൾക്കുന്നവരുടെ ശ്രദ്ധയിലേക്കും പുനർവിചിന്തനത്തിനും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രസംഗം നടത്തിയിരുന്നു. അത് കൂതോശീത്തോ പെരുന്നാളില് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ വിസ്മരിക്കില്ല എന്ന് ഞാൻ കരുതുകയാണ്. എബ്രായ ലേഖനം 12:14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവിൻ. അതോട് ചേർത്ത് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 15:3 ദൈവവചനത്താലേ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കുവിൻ. അങ്ങനെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിൽ സമാധാനവും ദൈവവചനവും നാം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ടും അതിനോട് ചേർന്ന് വ്യാപരിച്ചുകൊണ്ടും നാം നിറഞ്ഞ സമാധാനമുള്ളവരായി നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് എനിക്ക് രണ്ട് ചെറിയ വാക്കുകൾ ഓർമ്മിപ്പിക്കുവാനുള്ളത് പരിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവമാതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്കുകളാണ്. ഒന്നാമത്തേത് 1:42 പരിശുദ്ധാത്മാവ് ഏലിശുവ വിളിച്ചു പറയുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:42 പരിശേലിച്ചുക പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഈ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന നാമം പരിശുദ്ധാത്മാവ് ഏലിശുബായിൽ കൂടി ദൈവമാതാവിന് നൽകുന്നതാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന വാക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. രണ്ടാമതായിട്ട് 45 പറയുന്നു, കർത്താവ് തന്നോട് അരുളിച്ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവിടെ ഭാഗ്യവതി എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവമാതാവ് അനുഗ്രഹിക്കപ്പെട്ടവളും ഭാഗ്യവതിയുമാണ്. എന്തെന്ന് ചോദിച്ചാല് അവള് തന്റെ ഏകജാതനായ മകനെ ദൈവത്തിന്റെ അരുളപ്പാട് കാതുകളിലും ഉള്ളങ്ങളിലും സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് പ്രദാനം ചെയ്തപ്പോൾ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി. തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചതുകൊണ്ട് അവൾ ഭാഗ്യവതിയുമായി. അതുകൊണ്ട് ഈ ആളുകളിൽ ഈ താങ്ക്സ് ഗിവിംഗ് നാം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ താൻ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെ അനുഗ്രഹിക്കപ്പെട്ടവരായും ഭാഗ്യമുള്ളവരായും ജീവിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ച് ദൈവം പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരങ്ങിയും നുറുങ്ങിയും ജീവിക്കുന്നതല്ല, പിന്നെയോ അനുഗ്രഹിക്കപ്പെട്ടവരായി നാം ഏത് ഭവനത്തിൽ പാർക്കുന്നുവോ, ഏത് സ്റ്റേറ്റിലാണോ നാം വസിക്കുന്നത്, ഏത് ആലയത്തിലെ അംഗമാണോ, ഏത് കൗണ്ടിയിലാണോ നമ്മൾ പാർക്കുന്നത്, അവിടെ നാം അനുഗ്രഹിക്കപ്പെട്ടവരും ഭാഗ്യമുള്ളവരുമായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടതായ കൃപാവരങ്ങൾ ദൈവം നമുക്ക് ചൊരി തരികയും ചെയ്യുന്നു. അതുകൊണ്ട് ആ തിരിച്ചറിവോടുകൂടെ നമുക്ക് ഈ നാളുകളെ സമീപിക്കാം. ഈ ദിവ്യമായ സമാധാനം നമ്മുടെ ഉള്ളങ്ങളിലും ഭവനങ്ങളിലും നിറയുമ്പോൾ മാത്രമേ ഈ മേളിൽ പറഞ്ഞ രണ്ടു വാക്കുകളും നമ്മളിൽ അന്വർത്ഥമാകുകയുള്ളൂ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകണം. എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത്? ദൈവ കൃപ കൊണ്ട്. നമ്മുടെ വ്യാഖ്യന്മാർ പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ടവര് സന്തതികൾ ഉള്ളവരും സൗഭാഗ്യമുള്ളവരും സമ്പത്തുള്ളവരുമായിരിക്കണമെന്ന്. മൂന്ന് കാര്യങ്ങൾ സമ്മിശ്രമാകുമ്പോഴാണ് ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് കാലം ചെയ്ത വട്ടംകുന്നിൽ മാധ്യസ്പ്രദമൻ ബാബാത്രിവേദി പറഞ്ഞത് ഞാനിപ്പോൾ അയവിറക്കുകയാണ്. സന്തതിയും സമ്പാദ്യവും ഇത് രണ്ടും അനുഭവിക്കാനുള്ളതായ സൗഭാഗ്യവും ഒരുവൻ എവിടെ ലഭിക്കുന്നുവോ അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ഈ താങ്ക്സ്ഗിവിംഗ് നാളുകളിൽ ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും അത് വേണ്ടവണ്ണം വ്യാപരിപ്പിച്ചുകൊണ്ട് വേണം അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട്. നമ്മളെ കാണുന്ന ഒരാള് നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത്. അതുകൊണ്ട് ഭൗതികമായ സമ്പാദ്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്ത് അനുഗ്രഹിക്കപ്പെട്ട സന്തതികളെ പ്രദാനം ചെയ്യുവാനായി സന്തതികളും സമ്പാദ്യങ്ങളും നമ്മോടുകൂടെ സമ്മിശ്രമായി സമ്മേളിക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത്. അതുകൊണ്ട് കനിയമറിയാവിന് ഏലിശബ കൊടുക്കുന്ന വലിയ ഒരു അംഗീകാരമാണ്, ആശംസയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് ഈ താങ്ക്സ് ഗിവിംഗ് ഡേയില് നമ്മളെ കുറിച്ചും പറയുവാനായി നമുക്ക് സ്വയം കണ്ടെത്തുവാനായി കഴിയണം. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് പറയുവാനായി കഴിയണം. ഇത് നമ്മുടെ വിദാഖന്മാര് നമുക്ക് തന്നിട്ടുള്ളതായ വലിയ വാഗ്ദാനമാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് എപ്പോഴും നമ്മുടെ വിദാഖന്മാർ നമ്മളെ ആശീർവദിക്കുന്നത് അനുഗ്രഹീതരായി നമ്മൾ കാണണമെന്നുള്ള ആ വലിയ സാക്ഷ്യത്തിലാണ് അങ്ങനെ അവർ ആശംസിക്കുന്നത്. അത് പലപ്പോഴും നമുക്ക് കാണുവാനായി കണ്ടെത്തുവാനായി സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഈ അമേരിക്ക ഐക്യ നാടുകളുടെ പാർശ്വങ്ങളിൽ കൂടി സഞ്ചരിച്ചപ്പോൾ പല അനുഭവങ്ങളും ജീവിതത്തിൽ എന്നെ ബലപ്പെടുത്തുന്നു, എന്നെ വളരെയധികം ശക്തിപ്പെടുത്തുന്നു. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഹൃദയത്തെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ഭവനത്തില് ഒരു മകള് തന്റെ പ്രായമായി ഒരു വശം തളർന്നു പോയ അമ്മയെ സംരക്ഷിക്കുവാനായി ജോലി രാജിവെച്ചിട്ട് ഒരു മകള് തന്റെ അമ്മയെ വാർദ്ധക്യത്തിൽ പരിരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡാളസിലാണ്. ഡാളസിലെ ഒരു ഭവനത്തിൽ ഞാൻ പേരുകളൊന്നും ഇവിടെ പ്രസ്താവിക്കുന്നില്ല, ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഒരു അമ്മയെ പരിചരിക്കുന്ന ഒരു മകള് തന്റെ ജോലി രാജിവെച്ചിട്ട് അമ്മയ്ക്ക് വേണ്ടി പരിചരണം നിർവഹിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ചിന്തിച്ചു പോവുകയാണ്, ഒരു പക്ഷേ ഈ മകള് ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അവൾക്ക് എങ്ങനെ ഉൾവിളി ഉണ്ടായി എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ അമ്മയും ഭാഗ്യവതിയാണ്, ആ മകളും ഭാഗ്യവതിയാണ് എന്ന് ഞാൻ ഈ സമയത്ത് സാക്ഷിക്കുകയാണ്. എന്നാലും മറ്റൊരു സ്ഥലത്ത് വേറൊരു അമ്മയെ കാണുവാൻ ഐഡിയായി. മക്കളുമുണ്ട്, ഭർത്താവുമുണ്ട്, പക്ഷെ അമ്മ ഒരിക്കൽ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു കിടക്കുന്ന ഒരു അനുഭവവും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാൻ എവിടെയെന്നോ ആരൊന്നോ പ്രസ്താവിക്കുന്നില്ല. എന്നാൽ അവിടെ കാണുന്ന ഒരു അനുഭവം, അമ്മ രോഗക്കിടക്കയിൽ ഒരു മകന്റെയോ മകളുടെയോ ഭർത്താവിന്റെയോ ഒരു സാന്ത്വന ശബ്ദം കേൾക്കുവാനായിട്ട് അല്ലെ ഇത്തിരി വെള്ളം നാവിന്മേൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ കിടക്കുമ്പോൾ അത് ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ട് അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അന്വർത്ഥമാകുന്നത് എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. എന്തായാലും ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആകത്തുകയെന്ന് കാണുമ്പോൾ ഭാഗ്യവരെയും അനുഗ്രഹിക്കപ്പെട്ടവളും അനുഗ്രഹിക്കപ്പെട്ടവരുമായി ജീവിക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ സഹായം ഓടിയെത്തും എന്നുള്ളത് നാം വിസ്മരിക്കേണ്ട കാര്യമല്ല. അമേരിക്കൻ ഐക്യരാജ്യങ്ങളിൽ ബ്രിട്ടനെതിരെ സമരം നടത്തുന്ന സമയത്ത് ജോർജ് വാഷിംഗ്ടൺ, അദ്ദേഹം ഒരു സൈന്യാധിപൻ, മഹാസൈന്യാധിപനാണ്, അദ്ദേഹം ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വഴിയിൽ ഒരു വീട്ടില് കുറെ ആളുകള് ജോലിക്കാര് ഒരു തടി ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് വലിച്ചു കയറ്റുവാൻ ശ്രമിക്കുകയാണ്. കുറേ പരിശ്രമിച്ചിട്ടും നടന്നില്ല. നടക്കാതെ ഇരുന്നപ്പോൾ സൈന്യാധിപന് അവരെ വളരെയധികം വഴക്ക് പറയുകയാണ്. അപ്പോൾ വളരെ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടും അത് മുകളിലേക്ക് കയറ്റാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിലെ പോകുന്ന മഹാസൈന്യാധിപൻ അഥവാ ജോർജ് വാഷിങ്ടൺ പറഞ്ഞു, സൈന്യാധിപനോട് പറഞ്ഞു, നിങ്ങൾ കൂടി ഒന്ന് സഹായിച്ചാൽ ഈ തടി ഒരു പക്ഷേ മുകളിലേക്ക് കയറുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ജോർജ് വാഷിങ്ടണിനോട് ഈ സൈന്യാധിപൻ പറഞ്ഞു, ഞാനൊരു സൈന്യാധിപനാണെന്ന് നിങ്ങൾക്കറിയില്ലേ, പിന്നെ എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ മഹാസൈന്യാധിപനായ ജോർജ് വാഷിങ്ടൺ തലയിൽ നിന്ന് തൊപ്പി ഊരി തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനത് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കയറി ചെന്ന് ഈ ജോലിക്കാരോടുകൂടെ ഈ തടി കയറ്റുവാനായി അവരെ സഹായിച്ചു. സഹായിച്ചു കഴിഞ്ഞിട്ട് മടങ്ങാൻ നേരം അദ്ദേഹം സൈനികനായ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സർ, ഇനി ഒരിക്കല് ഇങ്ങനെ വല്ല ജോലിക്ക് മേലക്കാർ തയ്യാറ് വരികയാണെങ്കിൽ അങ്ങ് എന്നെ അറിയിച്ചാൽ മതി, ഞാൻ സന്തോഷത്തോടെ വന്ന് നിങ്ങളെ സഹായിച്ചു കൊള്ളാം എന്ന് ജോർജ് വാഷിങ്ടൺ ഈ സൈന്യാധിപനോട് പറഞ്ഞു. ഈ സൈന്യാധിപൻ അപ്പോഴാണ് അറിയുന്നത് തന്നെ അഭിമുഖീകരിച്ചതും ഈ ഈ വലിയ കൈകള് ഈ പാവങ്ങൾക്ക് നീട്ടിക്കൊടുത്തതും മഹാസൈന്യാധിപനാണ്, അമേരിക്കയുടെ വലിയ മഹാസൈന്യാധിപനായ ജോർജ് വാഷിങ്ടൺ ആണ് എന്ന് തിരിച്ചറിഞ്ഞു. അതൊന്നും പറയാതെ അദ്ദേഹം തലതാഴ്ത്തി എന്ന് ഒരു ചരിത്ര സംഭവത്തിന്റെ ഏടുകളിൽ വായിക്കുവാനായി ഇടയായി. ആവശ്യക്കാരുടെ അടുക്കൽ ഓടിയെത്തി കരങ്ങളെ നീട്ടി താങ്ങുന്നതും തുണയാകുന്നതുമാണ് ഭാഗ്യവും അതാണ് നന്മയും എന്ന് തിരിച്ചറിയുവാനായി ഈ തലമുറയ്ക്ക് കഴിയുമോ എന്നെനിക്കറിയില്ല. കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ കഴിയുന്നവർ മാത്രമാണ് ദൈവത്തോട് നന്ദിയുള്ളവർ. അതാണ് ദൈവത്തോടുള്ള ഏറ്റവും വലിയ താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നത്. അശരണരെ എളിയവരോട് കരുണ കാണിക്കുന്നതാണ് യഹോവയ്ക്ക് ഏറ്റവും അത്യുത്തമെന്ന് സദൃശ്യവാക്യം പറയുന്നുണ്ട്. എളിയവരോട് കരുണ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്ന് സദൃശ്യവാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു. കരുണയില്ലാത്ത ജീവിതം അത് എന്ത്, അവർക്ക് എന്ത് താങ്ക്സ് ആരോടാണുള്ളതെന്ന് അറിയില്ല. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല, ഞാൻ നിങ്ങൾ എനിക്ക് ധരിപ്പാൻ തന്നില്ല, ഞാൻ വിശന്നിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല, ഞാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, നിങ്ങൾ എന്നെ വന്ന് കാണുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല. ഇത് ചെയ്യാത്ത ആളുകൾക്ക് ആരോടാണ് താങ്ക്സ് ഗിവിങ് ഉള്ളത്, ആരോടാണ് നന്ദി പറയാനുള്ളത് എന്ന് എനിക്ക് ഇപ്പോഴും ഗ്രഹിക്കുവാനായി സാധിക്കുന്നില്ല. അതുകൊണ്ട് സ്ത്രീയന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നത് എന്ന് നിങ്ങൾ പോയി പഠിപ്പിക്കുകയിൽ നിന്ന്. നമുക്ക് ഈ ലോകത്തോട് പഠിപ്പിക്കുവാനുള്ളത് കരുണയുടെ വഴികളിലും കരുണയുടെ മാർഗങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മ കാരുണ്യവതിയാണ്, ദൈവമാതാവ് കാരുണ്യത്തിന്റെ നിറകുടമാണ്. അതുകൊണ്ടാണ് അവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ. അതുകൊണ്ട് കരുണയുള്ളിടത്ത് മാത്രമേ അനുഗ്രഹമുണ്ടാകുകയുള്ളൂ എന്ന് ഞാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത് ഈ അമ്മയെ കുറിച്ച് പറയുന്നത്, ഇവൾ ദൈവവചനം നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് ഇവൾ ഭാഗ്യവതിയാണ്. എവിടെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്? വേദപുസ്തകത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെയും ഭാഗ്യാവസ്ഥയെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. അത് 84 സങ്കീർത്തനത്തിലെ 4 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, ദൈവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഭാഗ്യവാന്മാരാണെന്ന് സങ്കീർത്തനം 84:4 വാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവര് ഭാഗ്യമുള്ളവരാണ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന മറ്റൊന്ന് ആരാധനാലയങ്ങളിൽ ആളുകളെ കുടുംബസമേതം വന്ന് സംബന്ധിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു ചെറിയ മകനെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവനോട് ചോദിച്ചു, മോനെ നിന്നെ ഞാൻ കുർബാന ചൊല്ലി പള്ളിയിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവന് യാത്ര ചെയ്യാനായിട്ട് അവന്റെ അപ്പന് അന്ന് ജോലിയുണ്ട്, അമ്മയ്ക്ക് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് കാർ ഓടിക്കാൻ ആരും ഇല്ല, അതുകൊണ്ട് പള്ളിയിൽ വന്നില്ല എന്നൊരു കുഞ്ഞു പറയുകയാണ്. ഒന്ന് നാം ശ്രദ്ധിക്കുക, ദേവാലയവുമായി ബന്ധപ്പെടാൻ നമുക്ക് മറ്റേ ഏതെങ്കിലും ഒരു വിവാഹ പാർട്ടിയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയുമോ? ഇവിടെ ഒരു വിവാഹത്തിന് ഞാൻ സംബന്ധിച്ചു, രാവിലെ 10 തുടങ്ങുന്ന വിവാഹം രാത്രി 1 വരെ നീണ്ടു നിൽക്കുകയാണ്. അണിഞ്ഞൊരുക്കിയിരിക്കുന്ന അമ്മയപ്പന്മാരും കുടുംബസമേതം നിൽക്കുന്നത് കണ്ടു, അവർ പിരിഞ്ഞു പോകുന്നില്ല, അവർ കല്യാണം കഴിച്ചിട്ട് തിരിച്ചു പോകുന്നില്ല. പിന്നെ ഹോട്ടലുകളിലും അവിടെയുള്ളതായ സന്തോഷത്തിലൊക്കെ ഇവർ പങ്കുചേരുകയാണ്. അതിങ്ങനെ അപകടമാണെന്നല്ല പറയുന്നത്, പക്ഷെ ആരാധനയോടും ആലയത്തോടുമുള്ള അടുപ്പത്തിൽ ഈ തീക്ഷ്ണതയും തീവ്രതയും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദേവാലയത്തോട് അടുക്കുവാനും കുഞ്ഞുങ്ങളെ അടുപ്പിക്കുവാനും ഉള്ളതായ ഒരു വലിയ ഒരു ആവേശവും ഒരു ആർത്തിയും ഒരു തീവ്രമായ ആഗ്രഹവും നമ്മൾ വെച്ചു പുലർത്തണം. അപ്പോൾ മാത്രമേ നമ്മൾ ഭാഗ്യമുള്ളവരാകുള്ളൂ. അല്ലാതെ മറ്റെന്തു നേടിയാലും മറ്റെന്തൊക്കെ നമുക്ക് എണ്ണി പറയുവാനായിട്ട് ജീവിതത്തിലുണ്ടെങ്കിലും ഭാഗ്യമുള്ളവരാണെന്ന് പറയുവാനായി നമുക്ക് സാധിക്കുകയില്ല. രണ്ടാമത് ആ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ദൈവത്തിൽ ബലപ്പെട്ടിരിക്കുന്നവൻ ഭാഗ്യവാൻ. അതാണ് രണ്ടാമത് പറയുന്ന ഭാഗ്യവാന്റെ ആ ഒരു വലിയ സൂചന. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ബലപ്പെട്ട് ജീവിക്കുന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം. സങ്കീർത്തനക്കാരൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് വർദ്ധിച്ചാൽ നീ അതിൽ മനസ്സ് വയ്ക്കരുത്, സമ്പത്ത് തരുന്ന ദൈവത്തെയാണ് നീ അറിയേണ്ടത്, അവനെയാണ് നീ അന്വേഷിക്കേണ്ടത് എന്ന് വ്യംഗ്യതയിലാണ് അതിൽ സൂചനയുമുണ്ട്. അതുകൊണ്ട് ബലം ദൈവത്തിലുള്ളവൻ ഭാഗ്യവാനാണ്. ഒന്ന്, ആരാധനയോടും ദേവാലയത്തോടും അടുത്തു നിൽക്കുന്നവൻ ഭാഗ്യവാനാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. മൂന്നാമത് ആ സങ്കീർത്തനത്തിൽ മറ്റൊരിടത്തും പറയുന്നുണ്ട്, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ബലം ദൈവത്തിലുള്ളവൻ, ദേവാലയത്തോട് അടുക്കുന്നവൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ഈ മൂന്ന് കാര്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് ഒരു മനുഷ്യൻ ഭാഗ്യവാനാകുന്നത് എന്ന് തിരുവചനം നമ്മളോട് സാക്ഷിക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അത്യുന്നതമായ നിലവാരങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു കയറുമ്പോഴോ ഭാഗ്യക്കുറി അടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മക്കൾക്കോ എന്തെങ്കിലും അവസരങ്ങൾ ലഭിക്കുമ്പോഴോ ഒക്കെ ഭാഗ്യമുള്ളവരാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ലോകത്തിന്റെ ദൃഷ്ടിയിലുള്ള ഭാഗ്യമാണ്. ഈ ദൈവമാതാവിനെ കുറിച്ച് പറയുന്ന, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ മറ്റുള്ളവരിൽ നീ ഭാഗ്യവതിയാണ് എന്ന് പറയുന്നത് ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിന് ദേവാലയത്തിൽ ചേർന്ന് നിന്നുകൊണ്ട്, ബലം ദൈവത്തിലാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ആകയാൽ ഈ താങ്ക്സ് ഗിവിംഗ് ഡേയിലെ ഈ രണ്ടു വാക്കുകൾ നമ്മളെ കുറിച്ച് അന്വർത്ഥമാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്നവര് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയുവാനുള്ളതായ ഒരു വലിയ അവസരം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. രണ്ടാമതായിട്ട് നമ്മള് ദൈവത്തോട് അളവറ്റ അടുപ്പം ഉള്ളവരായി, അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി, ദേവാലയത്തോട് നാം അകന്നു പോകാത്തവരായി ജീവിക്കുമ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരായി മാറും. അതുകൊണ്ട് ഈ താങ്ക്സ് ഗിവിംഗ് ഡേയില് ഈ എന്നെ കേൾക്കുന്ന ഏവരും, കേൾക്കാതെ ഇരിക്കുന്നവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. അവർ ഭാഗ്യമുള്ളവരായി ഈ നാട്ടിൽ ജീവിച്ച് കാലം തീയിക്കുവാൻ ദൈവം അവർക്ക് സംഗതിയാക്കട്ടെ. പരിശുദ്ധനായ വെട്ടക്കുന്നേ ബാബാ തിരുവേണി പറഞ്ഞതുപോലെ, സമ്പാദ്യങ്ങളോടും സന്തതികളോടും അത് രണ്ടും കൈകാര്യം ചെയ്യാനുള്ള സൗഭാഗ്യങ്ങളോടുകൂടെ ഇവിടെ കാണപ്പെടുവാൻ തക്കവണ്ണം ഇടിയാകട്ടെ എന്ന് മാത്രം ഞാൻ ഈ വേളയിൽ ആശംസിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ വീണ്ടും നിങ്ങളോടുകൂടെ സമ്മേളിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഇവിടെ ആക്കിയിരിക്കുന്നു. അതിന് ഏറ്റവും മുഖാന്തരം ഞാനിപ്പോൾ റാമിയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരൻ വിൽസന്റെ ഭവനത്തിലാണ്. ആ കുടുംബവും എന്നോട് വളരെ താല്പര്യം കാണിച്ചത് കൊണ്ടാണ് എനിക്കിവിടെ ചില വന്ന് പലരെയും കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായത്. നിങ്ങളോട് ഇന്ന് ദൈവവചനം പറയുവാൻ തക്കവണ്ണം എനിക്കൊരു അവസരം ലഭിച്ചത് ബഹുമാനപ്പെട്ട രാജേഷന്റെ പ്രത്യേകമായ താല്പര്യവും കൊണ്ടാണ്. അതുകൊണ്ട് ഞാനും ഈ വാക്കുകൾക്ക് അന്വർത്ഥനാകട്ടെ. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനും ഭാഗ്യമുള്ളവനുമാണ് എന്ന വിളി എനിക്കും ദൈവം തരുവാൻ നൽകുവാൻ തക്കവണ്ണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. എല്ലാ ഭാവങ്ങളും എല്ലാ നന്മകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. സ്ഥിരമായ സമാധാനം നിങ്ങളുടെ ഉള്ളങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും വസിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ.
ഹലോ, കേട്ടോ?
കേക്കാം. അതോടൊപ്പം തന്നെ വേദപുസ്തകത്തിലെ അനുഗ്രഹീതമായ ഒരു സംഭവത്തെ വരച്ചു കാണിച്ചുകൊണ്ട് ഏറെ ഹൃദ്യമായി താങ്ക്സ് ഗിവിംഗ് ഡേക്കും അതോടൊപ്പം തന്നെ ദേവാലയത്തിൽ പോകേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്ക് ലഭിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ക്രിസ്മസ് മാസം ക്രിസ്മസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒട്ടുമിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളും തണുപ്പിലേക്ക് പ്രവേശിക്കുന്നു. ഓസ്ട്രേലിയയും ന്യൂസിലൻഡും അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഒഴികെ അവിടെയൊക്കെ ഇപ്പൊ സമ്മർ ആണെങ്കിൽ ഇവിടെ നമുക്കിപ്പോ വിന്ററാണ്. വളരെ ഹൃദയത്തെ ധന്യമാക്കുന്ന ഒരു സന്ദേശം ലഭിച്ചു. ഞാൻ അതിനോട് ചേർത്ത് ഒരു ചെറിയ രണ്ട് ആശയങ്ങൾ ചേർത്ത് വെക്കട്ടെ. ആ രാജേഷത്തിന് ഓർമ്മിപ്പിച്ചതുപോലെ ഈ ചെറിയ സന്ദർശനത്തിനിടയിൽ ഈ പ്രിയപ്പെട്ട അച്ഛൻ രണ്ടു പ്രാവശ്യം നമ്മളോട് സംസാരിക്കാൻ സമയം മാറ്റിവെച്ചതിൽ അച്ഛനോടുള്ള സന്തോഷം ഈ പ്രാർത്ഥനാ സംഗമത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ താങ്ക്സ് ഗിവിംഗിനെ കുറിച്ച് ഭംഗിയായിട്ടൊരു ആമുഖം പറഞ്ഞു. യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും ആ മതത്തിൽ സംബന്ധിക്കുന്നവരോട് ആവശ്യപ്പെടാറില്ല, എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും ദൈവിക ആരാധനയിൽ പങ്കെടുക്കണമെന്ന്. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ ഞായറാഴ്ചയും അവന് താങ്ക്സ് ഗിവിംഗ് ആണ്. അതുകൊണ്ടാണ് ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ഹോളി കുർബാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ താങ്ക്സ് ഗിവിംഗ് എന്ന്. ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും വരുന്ന ആഴ്ചയിലും ദൈവമേ നിന്നെ നന്ദിയോടെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകണമേ. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും 7 പ്രാവശ്യം നന്ദി പറയാനുള്ള അവസരവും ക്രൈസ്തവന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായിരിക്കുകയാണ്. മുസ്ലിങ്ങളും വെള്ളിയാഴ്ചകളിൽ അവരാധനാലയത്തിൽ ഒത്തുകൂടാറ്. മറ്റു സമുദായങ്ങളിലും ചിലരൊക്കെ അങ്ങനെ ആഴ്ചകളിൽ ഒരിക്കൽ ഒത്തുകൂടുന്ന സമ്പ്രദായമുണ്ട്. ചിലർക്കത് നിർബന്ധവുമല്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ രണ്ട് സ്ത്രീകളുടെ അനുഗ്രഹീതമായ പരസ്പരം കണ്ടുമുട്ടിയപ്പോഴുള്ള ഒരു താങ്ക്സ് ഗിവിംഗ് നമുക്ക് ഇന്ന് വേദപുസ്തകത്തിലൂടെ പഠിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛനോട് അവസരം തന്നു. ഒരു അറിയപ്പെടാത്ത സ്ത്രീ, രണ്ടുപേരും അറിയപ്പെടാത്തവരാ യഥാർത്ഥത്തിൽ. ഇപ്പൊ വേദപുസ്തകത്തിലൂടെയാണ് നമ്മൾ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ അറിയുന്നത്. ആ കാലഘട്ടത്തിൽ രണ്ടുപേരും അറിയപ്പെട്ട കുടുംബത്തിലോ അറിയപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലോ അറിയപ്പെട്ട പ്രൊഫഷനോ ഒന്നും കൈകാര്യം ചെയ്തവരൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള ഏതെങ്കിലും മേഖലയിലൂടെ അറിയപ്പെടാനാണെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടാത്ത രണ്ട് വ്യക്തികൾ അവരെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സമൂഹത്തിന് ഒന്നുമില്ലാതിരുന്ന അവസരത്തിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് രണ്ടുപേരും ജീവിതത്തെ പരസ്പരം സംബോധന ചെയ്തത്. എനിക്കുള്ളതിനേക്കാൾ എന്റെ അടുത്തുള്ള അല്ലെങ്കിൽ എന്നെ സമീപിക്കുന്ന ആൾക്ക് നന്മ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു രണ്ടുപേരും. അതുകൊണ്ടാണ് ബദ്ധപ്പെട്ട് യഹൂദ മലനാട്ടിലേക്ക് പോയ ഒരു സ്ത്രീയും പുരുഷന്റെ സ്പർശനം കൂടാതെ ഗർഭവതിയായപ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനും മഹത്വം പറയുന്ന ഒരു സ്ത്രീരത്നം. ഈ രണ്ട് സ്ത്രീരത്നങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിട്ടുന്ന ഒരു സംഭവത്തെ ചെറിയൊരു ദൃഷ്ടാന്തത്തിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്ന പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരു TV ചാനലുകാർ ഒരു ഭൂപ്രദേശത്തെ ഏറ്റവും നല്ല കർഷകനെ കണ്ടെത്താനായിട്ട് പുറപ്പെട്ടു. അവർ കണ്ടെത്തി, അവരോടൊരു ഇന്റർവ്യൂ നടത്തി. ചോളം കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. ആ ഭൂപ്രദേശത്ത് അറിയപ്പെടുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ അവര് TV ചാനലുകാർ ഇങ്ങനെ പലരുടെ സഹായത്താൽ അവിടെ നിന്ന് കണ്ടുപിടിച്ചതാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും നല്ല വിളവെടുക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല ചോദ്യത്തിൽ. വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചു. നിശബ്ദനായിട്ട് നിന്ന മനുഷ്യനെ പല ചോദ്യത്തിന്റെ ഒടുവിൽ ഉത്തരം പറയിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. എനിക്ക് എല്ലാ വർഷവും വിളവെടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ എടുത്ത് മാറ്റിവെക്കും അടുത്ത വർഷത്തെ വിത്തിന് വേണ്ടി. അതിൽ ഉണക്കിയെടുത്തിട്ട് ഏറ്റവും മികവുള്ളത് ഞാൻ ഈ സമീപത്തുള്ള എന്റെ അയൽക്കാർക്കും അയൽ കൃഷിക്കാർക്കും കൊടുക്കും. ഏറ്റവും മികവുള്ളത് അയൽക്കാർക്ക് കൊടുക്കും. അവര് കൊണ്ടുപോയി കൃഷി ചെയ്യുവാൻ അവരെ നിർബന്ധിക്കും. അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ ഞാൻ കൊടുക്കും. ഇത് കേൾക്കുമ്പം നമുക്കായിരിക്കും ഇത്രയും മണ്ടൻ ലോകത്തിലുണ്ടോ എന്ന് എനിക്കും തോന്നി. ഞാനതൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഈ അടുത്ത സമയത്ത് എനിക്കൊന്ന് വാട്സപ്പിലും ഈ സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞത്, ഞാനും കൃഷി ചെയ്യും അവരും കൃഷി ചെയ്യും. അപ്പൊ എന്റെ കൃഷി നല്ലതാകണമെങ്കിൽ പരാഗണം നടന്നെങ്കിലേ വിത്ത് വളർന്ന് അതല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. അത് ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നാണ് കാറ്റിനാലോ അല്ലെങ്കിൽ ഇൻസെക്ട് മൂലമോ പരാഗണം നടക്കുമ്പോൾ തൊട്ടടുത്ത് ഏറ്റവും നല്ലതുണ്ടെങ്കിലേ എന്റെ പാടത്തും നല്ലതുണ്ടാകുകയുള്ളൂ. വളരെ ഹൃദ്യമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ദേവാലയം, നമ്മുടെ സമൂഹം ഒക്കെ പലപ്പോഴും ഇത് പഠിക്കേണ്ടതൊരു കാര്യമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരണമെങ്കിൽ നമ്മുടെ ഇടവകയിലെ എല്ലാ മനുഷ്യരും അനുഗ്രഹീതരാകണം. നമ്മുടെ ഇടവക നല്ലതാകണമെങ്കിൽ തൊട്ടടുത്ത ഇടവകയും നല്ലതായിരിക്കണം. നമ്മുടെ ഭവനം നല്ലതാകണമെങ്കിൽ തൊട്ടടുത്ത ഭവനവും നല്ലതാകണം. നമ്മുടെ മക്കൾ നല്ലതായി വളരണമെങ്കിൽ സഹോദരങ്ങളുടെ മക്കളും നല്ലതായിട്ട് വരണം. ഈ കഥ ഞാൻ ഇവിടെ ഒന്ന് യോജിപ്പിച്ചാൽ, എലിസബത്തിന് അനുഗ്രഹം ഉണ്ടായത് അവര് തമ്മിലുള്ള സമ്പർക്കം, ദൈവത്തോടുള്ള ബന്ധവും പരസ്പരം നന്മ പങ്കുവെക്കുവാനുള്ള ഒരു വലിയ അഭിനിവേശവും രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഇന്ന് നാളെ അല്ലെങ്കിൽ ഈ ആഴ്ച അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ താങ്ക്സ് ഗിവിംഗ് ഓർക്കുന്നത് ബ്ലാക്ക് ഫ്രൈഡേയുടെ സെയില് ഞാനും അറിയാതെ നോക്കി പല പ്രാവശ്യവും, പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല, എന്തോ വാങ്ങിക്കണമെന്നൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ എല്ലാവരും പറയുന്നു താങ്ക്സ് ഗിവിങ്ങിന് സെയിലുണ്ട്, ടിക്കറ്റ് സെയിലുണ്ടെന്നും ഇനി എന്നെ ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു, അത് വാങ്ങിക്കാൻ കിട്ടും, ഇത് വാങ്ങിക്കാൻ കിട്ടും, വീട് വരെ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എനിക്കറിയാൻ പാടില്ല ഇത് എന്തിനാ എന്നോട് പറഞ്ഞു. സെല്ലർക്കും അയച്ച കൂട്ടത്തിൽ എനിക്ക് അയച്ചതായിരിക്കാം. ഇതിനോട് ക്രൈസ്റ്റ് ഉള്ളൊരു താങ്ക്സ് ഗിവിങ്ങിനേക്കാൾ ഉപരി നമ്മൾ ഇന്ന് വസിക്കുന്ന ഭവനം പോലും ചിലപ്പോൾ പറയും മെക്സിക്കൻ പണിഞ്ഞതാണ്, അവന്റെ വേർപ്പിന്റെ ഭാഗമാണ്. നമ്മൾ അവരെ ഓർക്കാറില്ല, നമ്മൾ പറയും ഞാൻ പൈസ കൊടുത്തതാ, മോർഗേജ് അടയ്ക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഞാൻ അവന് നന്ദി പറയുന്നത്. നമ്മൾ വളരാൻ ഇടയാക്കിയ മാതാപിതാക്കളുണ്ട്, അവരോട് നമ്മൾ വിധേയപ്പെട്ടവരാണ്. നമ്മൾ അക്ഷരം പഠിച്ചു, ഇപ്പൊ ഞെളിഞ്ഞ് നല്ല ജോലിയിലൊക്കെ നിരിക്കുകയാണ്. പക്ഷെ ഇത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മുടെ അമ്മമാര് നമ്മളെ നന്നായിട്ട് അക്ഷരം പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തും, മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, നാട്ടിൽ പറയുന്നൊരു പതിവാണ്. പക്ഷേ അവരില്ല, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നാട്ടിൽ ഇപ്പോഴും ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞാൽ മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷേ സി ബി എസ് ഇയിലാണ് പഠിക്കുന്നത്. ശരിയാണെങ്കിൽ പറഞ്ഞത് ശരിയാ. അത് ഏറ്റവും എക്സാമ്പിളായിട്ട് അറിയുന്നത് വിശുദ്ധ മത്ബഹായിൽ നമ്മൾ ലെജിബിളായിട്ടൊന്ന് വായിക്കണമെന്ന് കുട്ടികളോട് ആവശ്യപ്പെട്ടാൽ എന്തോ വായിക്കുന്നതെന്ന് അവർക്കും അറിയത്തില്ല, ഇറങ്ങി വരുമ്പോൾ എന്തോ വായിച്ചതെന്ന് ചോദിച്ചാൽ വേദോത്സവമാണെന്ന് പറയാൻ അപ്പുറത്തോട്ട് അറിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് നമ്മുടെ അമ്മയോടും അപ്പനോടും നമ്മൾ കടപ്പെട്ടു, നമ്മളെ നിർബന്ധമായി പഠിപ്പിച്ചു, നിർബന്ധമായി വായിപ്പിച്ചു, അക്ഷരങ്ങൾ പറഞ്ഞു തന്നു. ഒരുപാട് വിഷയമൊന്നും പഠിച്ചില്ലെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് മേഖലയ്ക്ക് നന്ദി പറയാൻ നമുക്കിടയാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ വളർന്ന് വലുതാകാൻ ദൈവം നമുക്ക് തന്ന ഇടമായ കൊച്ചു ദേവാലയം, ആ ദേവാലയത്തിൽ നമ്മളുടെ കാലഘട്ടത്തിലും പിന്നീട് വന്ന വൈദികരെ, ആ മേലധ്യക്ഷന്മാരെ, നമ്മൾ വിചാരിക്കും അവരൊന്നും തന്നില്ലല്ലോ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവരിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ നന്ദി പറയുന്ന ഒരു സുന്ദരമായ താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ട് എല്ലാവർക്കും ഇത് ഹൃദ്യമാകട്ടെ. പ്രിയപ്പെട്ട രാജേഷന്റെ ആമുഖവും കെ എ ചെറിയാനച്ചന്റെ അനുഗ്രഹീതമായ സന്ദേശവും കൂടി ബലഹീനനായ എന്റെ സന്ദേശത്തിന്റെ അംശവും കൂടി ചേർത്ത് വെച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ചലനം ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു.
ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. കർത്താവെ, കറയില്ലാത്തത് അപ്പയമിന്റെ അനുതാപത്തിന്റെ നിരന്തരം കർത്താവ് മന്നതിൽ നിന്നൊഴിയുന്ന ആ ഭാവം മുതൽ നാലിട്ടായി നദിയും പാത്രം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവെ, മലിനതയിൽ നിന്നൊഴിയും ലോകത്തിൽ ഇമ്പങ്ങളെ വെടിയും ൃമ്പലിത്തമേ കർമ്മവികാരമശുദ്ധതയും സുഖഭോഗഭൂമീ വകയും നിരുവീക്ഷാതെയിരിക്കുന്ന ബ്രഹ്മലിത്തം മംഗളമേ അതിഭാഷണ രോഗികളായ പ്രയാസം അനുഭവിക്കുന്നത് പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് എനിക്ക് ആദ്യമായിട്ട് ഓർപ്പിക്കാനുള്ള, നമ്മൾ പേരുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പേരിനെയും ഇതാരെങ്കിലുമൊക്കെ തന്ന പേരുകളാണ് അവർക്ക് വേണ്ട എന്നുള്ളവര് എന്റെ ഫോണിലോ അല്ലെങ്കിൽ മനോജ് മാത്യുവിന്റെ ഫോണിലോ അല്ലെങ്കിൽ ഐസക് അച്ഛന്റെയോ അല്ലെങ്കിൽ മാമനച്ഛന്റെയോ ഫോണുകളിൽ വിളിച്ച് പറയാമെങ്കിൽ ഞങ്ങൾ ആ പേരുകൾ ഒഴിവാക്കാം. ഇനി മറ്റാരുടെയെങ്കിലും പേരുകൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവരുടെ പേരുകളും ഞങ്ങളുടെ ആരുടെയെങ്കിലും എന്റെയോ മനോജിന്റെയോ അല്ലെങ്കിൽ ഐസക് അച്ഛന്റെയോ അല്ലെങ്കിൽ മാമനച്ഛന്റെയോ ഒക്കെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് നൽകുകയാണെങ്കിൽ ആ പേരുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് ആഡ് ചെയ്യാം. നിങ്ങളുടെ ആരെയും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ പേരുകളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പേരുകൾ എഴുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം ഉണ്ടെന്നുള്ളത് അറിയാൻ കഴിയുന്ന ഒരുപാട് സന്തോഷം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമാകുന്നില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള ചുമതല നമുക്ക് സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ ചുമതല നമ്മൾ ചെയ്യാനുള്ളത് എല്ലാവരും നിർവഹിക്കുക, അതിന് പ്രതിഫലം ദൈവം നൽകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഈ രോഗികളെയൊക്കെ ഓർക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഇപ്പോഴത്തെ പേരുകളായിട്ട് ഉള്ളത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തത് പ്രത്യേകമായി നമ്മുടെ സർജറി മോളുടെ ഓർത്തു, വളരെ സന്തോഷമുണ്ട്, ഒത്തിരി സൗഖ്യമുണ്ടെന്ന് അറിയാനായിട്ട് കഴിഞ്ഞു, ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഒത്തിരി സന്തോഷം. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഓർക്കുക. നമ്മുടെ വൈ ജോണച്ചൻ ഒരു സ്ട്രോക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജിബോയി എന്ന് പറയുന്ന ഒരു വ്യക്തി കിഡ്നി സംബന്ധമായ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നു, ജിബോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എലൈജ എന്ന് പറയുന്ന ഒരു മകനെ ദൈവം ഭാഗം ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ റജി തോമസ്, മഞ്ജു, ഇവ ജോർജ്, ഐസക് ലൂക്കോസ്, പി ഐ ജോർജ്, കോർഡ് തോമസ്, ഡേവിഡ് ഏലിക്കുട്ടി, ജോൺ റേക്കൽ, സറിയ സോജൻ, മേരിക്കുട്ടി, തോമസ് വർഗീസ്, ബാബു, ജേക്കബ് ചാക്കോ, ചെറിയാൻ, മിനു ജോർജ്, മേരി മാത്യു, മേരി ജെമിനി, മിക്കൽ, അന്നമ്മ ജോർജ്, ബേബിക്കുട്ടി എബ്രഹാം, അമ്മിക്കുട്ടി ഈശോ, ജീന, കുര്യൻ ചെറിയ, ജേക്കബ് വർക്കി, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂസ്, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, മോളി, രാജു ഡാനിയൽ, ലോഹ, അരുൺ, ഉമ്മൻ, റോഹൻ, റോഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, ഡാനിയൽ, അലിൻ ജോസഫ്, ജോയി, അതുപോലെ തന്നെ പി എ വർഗീസ് റിക്കവറിംഗ് ഫ്രം ന്യൂമോണിയ, പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി എ പി എ വർഗീസ്. അതുപോലെ തന്നെ ജയ്മോൾ ബിജു അല്ലെ, ജയ്മോൾ ബിജു, ജയ്മോൾ ബിജുവിനെ ഓർക്കുക. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റേതെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും പ്രത്യേകമായിട്ട് ഓർക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനാണ് നിനക്ക് സ്തുതി. വിവിധ സ്ഥലങ്ങളിലായിരുന്നെങ്കിലും ഒരേ മനസ്സ് അങ്ങോട്ട് ചേർന്നിരിപ്പാൻ നമുക്ക് തന്നുവല്ലോ ദൈവമേ. അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കൂട്ടി ബന്ധിപ്പിക്കണമേ. എവിടെയായിരുന്നാലും ഞങ്ങൾ അപേക്ഷിക്കുന്ന യാതനകളൊക്കെ അതൊക്കെ ഞങ്ങളുടെ സമീപത്ത് കറങ്ങി ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ പിതാവേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, നീതിയുള്ള വലകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നുള്ള സ്വരമാണല്ലോ ദൈവമേ ഈ ലോകത്തിന്റെ ഏത് പ്രതിബന്ധങ്ങളെയും, അത് രോഗമായിരുന്നാലും നഷ്ടങ്ങളായിരുന്നാലും വേദനകളായിരുന്നാലും അവയൊക്കെ അതിജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. കണ്ടാൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കുമെന്ന് പ്രീ ശിഷ്യമാരുടെ വളരെ ചെയ്തുവല്ലോ ദൈവമേ, ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ നിമിഷം വരെയും ആ ഒരു വാക്കുകൾ നിലപ്പിക്കുന്ന ശക്തി ഞങ്ങളെ വളരെ നന്മയോടുകൂടെ നയിക്കുന്നു എന്നുള്ളത് നന്ദിപൂർവ്വം ഞങ്ങൾ സ്മരിക്കുന്നു. എന്നും അങ്ങനെ സ്മരിക്കുവാൻ തക്കവണ്ണം ദൈവമേ ആ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തണമേ. രോഗമായിരുന്നാലും ഏത് പ്രതിബന്ധങ്ങളായിരുന്നാലും പൗലോസ് ലീഹായെ പോലെ ഒരു പ്രയാസവും എനിക്കില്ല, എന്റെ കർത്താവിനാൽ ഞാൻ അതൊക്കെ അതിജീവിക്കുമെന്ന് പറയത്തക്ക ഓണം ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് രാജ്യം മുഴുവൻ താങ്ക്സ് ഗിവിങ് ആഘോഷിക്കുമ്പോൾ എല്ലാ ഏറ്റവും വലിയ താങ്ക്സ്, ഏറ്റവും വലിയ നന്ദി അങ്ങേക്കുള്ളതാണുള്ള തിരിച്ചറിവ് ഈ രാജ്യത്തിനും ഈ ലോകത്തിനും കൊടുക്കുകയും ആരാധിക്കുന്ന ഒരു സമൂഹമായി ഈ ലോകത്തെ മുഴുവൻ അടുത്ത് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കൊക്കെ അവിടുന്ന് ആശ്വാസവും സൗഖ്യവും ബലവും നൽകണമേ. അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ നോട്ടവും അങ്ങയുടെ വാക്കുകളും ഒക്കെ അവർക്ക് കേൾക്കുവാനും രോഗം പോലും അതിന് അനുഗ്രഹമാണെന്ന് സന്തോഷത്തോടെ തിരിച്ചറിയത്തക്കവണ്ണം അങ്ങയുടെ കൃപ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട്, കുടുംബത്തിലുണ്ടായിരിക്കുന്ന പൈശാചിക പ്രയാസങ്ങളൊക്കെ മൂലം പ്രയാസവും ദുഃഖവും നിരാശ അനുഭവിക്കുന്ന മനുഷ്യരെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ദൈവമേ അങ്ങയിലുള്ള പ്രത്യാശയും വിശ്വാസവും ധൈര്യവും അവർക്ക് പ്രധാനം നൽകണമേ. വിട്ടുപിരിയാത്ത ദൈവബന്ധം കൊണ്ട് നീ അവരെയൊക്കെ നടക്കണമേ. എന്റെ യഹോവയാൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന് ദാവീദ് പറഞ്ഞതുപോലെ അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് പ്രയാസങ്ങൾ അതിജീവിക്കാൻ തക്കോണം നിന്റെ മക്കളെ കടന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഞങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ യുവാക്കന്മാർ, യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ അങ്ങയുടെ മുമ്പാകെ കരുണയോടെ ഓർപ്പിക്കുന്നു. ദൈവമേ ഒരു കുഞ്ഞുങ്ങൾ പോലും വഴുതെറ്റി പോകാനിടയാവല്ലേ. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിലെ പലതരത്തിലുള്ള കുഞ്ഞുങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന കളികളും മറ്റ് ഗെയിമുകളും ഒക്കെ ഒരുപാട് വ്യാപകമായി പൈശാചിക ശക്തിയാൽ ഇറങ്ങി വരുമ്പോൾ ദൈവമേ അതൊക്കെ അപകടമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തിയിലും ആരാധനയും ജീവിപ്പാൻ ഈ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ തിരിച്ചറിവും ദൈവമേ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്നും മൂലം യുവത്വത്തിന്റെ നന്മയെ നശിപ്പിക്കുന്ന അനേക കുഞ്ഞുങ്ങളെ അവിടുത്തെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ മക്കളുടെ നാശത്തിൽ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരെ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും വിനയത്തോടുകൂടി മുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവസിച്ചുകൊണ്ട് ഇതിന്റെ മക്കളെയൊക്കെ അവരുടെ ചുവടുകളെയൊക്കെ അവിടെ നേർവഴിയിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുണ്ടാകുന്ന പരസ്പരമായ ചെറിയ ചെറിയ പ്രയാസങ്ങൾ അതിനെ വലിയ പ്രയാസങ്ങളാക്കി മാറ്റി കുടുംബബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകുന്ന തരങ്ങളിലേക്ക് പോകാതെ ദൈവമേ ജീവിതത്തിന്റെ ഏത് പ്രയാസങ്ങളെയും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിപ്പാനും പരസ്പരം നല്ല മനസ്സോടുകൂടി അവയൊക്കെ അതിജീവിപ്പാനുള്ള കഴിവ് നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിൽ മാറ്റുകയും നല്ല മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിനുവേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം അവർക്ക് നല്ല അനുയോജ്യ പങ്കാളികൾ ലഭിക്കണ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിന്റെ പ്രയാസം അവിടുന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും നല്ല പ്രതിഫലവും ലഭിക്കുന്ന പ്രതിഫലമൊക്കെ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള തിരിച്ചറിവ് നൽകണമേ. ദൈവം സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനി എല്ലാ തിരുമേനിമാരെയും പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയും ഈ സമൂഹവും ഒക്കെ മാതൃകകളുടെ കൂട്ടായ്മയായി വളരുവാൻ തക്കവണ്ണം അങ്ങനെ അവിടുന്ന് ഒരു സഭ എങ്ങനെയാകണം വിഭാവനം ചെയ്യുന്നുവോ അതുപോലെയായി തീരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തീവ്രവാദം മൂലം പ്രകൃതിക്ഷോഭം മൂലം കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാവരെയും അവിടുന്ന് ശ്രദ്ധിക്കുകയും അവരുടെയൊക്കെ വേദനയുടെ ശബ്ദം അവിടുന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ വീണ്ടും ഞങ്ങളെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോ കൂട്ടായ്മയിൽ സംബന്ധിക്കുമ്പോഴും ഞങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ ഇടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധീകരണം പ്രാപിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. ദൈവമേ അവിടുന്ന് യെശയ്യാപ്രവാചകനെ കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നത് പോലെ നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുപോയാലും അത് ഹിമ പോലെ വെണ്മയാകും. അനുദപിച്ച് എന്റെ സന്നിധിയിലേക്ക് വരുന്നവരെ ഞാൻ ഒരുനാളും തള്ളിക്കളയില്ലെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അനുതാപത്തോടെ ഓരോ പ്രാർത്ഥനയും അനുതാപത്തിന്റെ നിമിഷങ്ങളായി രൂപാന്തരപ്പെടുവാനും അതിൽ കൂടി ശുദ്ധീകരണം പ്രാപിച്ച് നിറവും ചൈതന്യമുള്ളവരെ തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടമേ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതൊക്കെ കൂടി ഞങ്ങൾ എല്ലാവരെയും വളരെ താഴ്വയുടെ വിനയത്തോടെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചനം ഞങ്ങൾക്ക് പകർന്ന പ്രിയപ്പെട്ട അച്ഛനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ യാത്രയിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിന്റെ ഇടവയൊക്കെ രൂപ സമർപ്പിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർഷമിൽ ആശ്വാസം നൽകണമേ. ഈ രാജ്യം മുഴുവൻ താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കുമ്പോൾ അത് വിവരണങ്ങളുടെ ഒരു മേഖലയല്ല, അതിനേക്കാൾ ഉപരി സ്വർഗത്തിലെ അപ്പനോടുള്ള നന്ദിയായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആഘോഷങ്ങൾ അനുഗ്രഹമായി മാറുവാൻ സംഗതിയാക്കണമേ. കുറവുകളെ പരിഹരിക്കണമേ. പിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാലും പോകുവാനായിട്ട് തന്നെ
പിതാവാന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധരുമായുടെ സംബന്ധവും നാം എല്ലാവരുടെ നേരും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്നവരോടുകൂടിയും നമ്മുടെ സഭയോടുകൂടിയും ഈ രാജ്യത്തോടുകൂടിയും ഇപ്പോഴും എപ്പോഴും
നേക്കുണ്ടായിരിക്കുന്നതായിരുന്നു. എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം പകർന്ന് നമ്മളെ അന്യമാക്കിയ പ്രിയപ്പെട്ട കെ ചെറിയാറ്റിനുള്ള സ്നേഹം അറിയിക്കുന്നു. തുടർന്നും അച്ഛന് രാജ്യം സന്ദർശിക്കുമ്പോൾ അച്ഛന്റെ വലിയ വലിയ വാക്കുകൾ ഞങ്ങൾക്ക് പകർന്നു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യങ്ങൾ നടത്തിയ അമ്മ മാമനച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിലുള്ളതുകൊണ്ട് ഇത് ഭാഗമാകുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഇതിനെ സംബന്ധിച്ച് എല്ലാവരെയും പ്രത്യേകമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അസോസിയേഷനിലുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജൂളിയാന്റി എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ താങ്ക്സ് ഗിവിങ്ങിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും അറിയിക്കുന്നു. ദൈവം ഇവരെ വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.